السلام علیکم ورحمۃ اللہ. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. اما بعد فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സഹാബ റിസ്വാനുല്ലാഹി അലൈഹിം അവരുടെ ശ്രേഷ്ഠത, അവരുടെ മഹത്വം, അവരുടെ മാതൃകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വിവരിച്ചിരുന്നു. ചില സഹാബാക്കളുടെ ജീവിത അവസ്ഥയെക്കുറിച്ചും വിവരിച്ചിരുന്നു. കൂടുതൽ ഞാൻ വിവരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ സമയക്കുറവ് കാരണം വിവരിക്കാൻ സാധിച്ചില്ല. പിന്നീട് ആളുകളുടെ കത്തുകളിൽ നിന്ന് എനിക്ക് ചിന്തയുണ്ടായി. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എടുത്ത നോട്ട്സുകൾ വിവരിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതോടൊപ്പം, അവരുടെ ത്യാഗങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതോടൊപ്പം, നാം അവരുടെ മാതൃകകൾ പിൻപറ്റുന്ന കാര്യത്തിലേക്കും നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അത് കാരണം ഇന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മഹാനായ സഹാബി ഹസ്രത്ത് അബൂ ഉബൈദ ബിൻ ജർഹ ആയിരുന്നു. ഒരു സഹാബി എന്ന നിലയിൽ നിശ്ചയമായും അദ്ദേഹത്തിന് ഉന്നതമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഒരുപാട് പ്രത്യേകതകളുടെ ഉടമസ്ഥനായിരുന്നു. എന്നാൽ അവിടുന്ന് അമീനാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഹസ്രത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് നൽകിയ സർട്ടിഫിക്കറ്റ്, അതിനെക്കുറിച്ചുള്ള പരാമർശം റിവായത്തിൽ ഇപ്രകാരം കാണാം. നജ്രാനിലെ സംഘം നജ്രാൻകാരിൽ നിന്ന് ടാക്സ് വസൂൽ ചെയ്യുന്നതിനു വേണ്ടി ആരെയെങ്കിലും അയക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് നിശ്ചയമായും അത്തരത്തിലുള്ള ഒരാളെ അയക്കുന്നതായിരിക്കും. അതായത് അത്തരത്തിലുള്ള ഒരു അമീന്, അദ്ദേഹം പൂർണമായിട്ടും വിശ്വസ്തനാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ കഴുത്തുകൾ നീട്ടിക്കൊണ്ട് ആരാണിത് എന്ന് നോക്കുകയായിരുന്നു. ആർക്കാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹത്വം നൽകിയിരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബു ഉബൈദ എഴുന്നേറ്റ് നിൽക്കട്ടെ, ഹസ്രത്ത് അബു ഉബൈദയെ അവിടേക്ക് അയക്കാനുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം ഹസ്രത്ത് അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പ്രകാരം റിവായത്ത് ചെയ്യപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എല്ലാ ഉമ്മത്തിനും ഒരു അമീൻ ഉണ്ടായിരിക്കും. ഓ എന്റെ ഉമ്മത്തെ, നിങ്ങളുടെ അമീൻ ഉബൈദ ബിൻ ജർഹ ആണ്. ഇത് എത്രമാത്രം വലിയൊരു സ്ഥാനമാണ് ഏതൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് നൽകിയത്. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ അങ്ങയുടെ അത്തരത്തിലൊരു സംഭവം നമുക്ക് ലഭിക്കുന്നു, അത് അങ്ങേക്ക് ഒരു ഉന്നതമായ സ്ഥാനം നൽകുകയുണ്ടായി. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ കല്ലേറുണ്ടായപ്പോൾ യുദ്ധത്തിന്റെ നില മാറിമറിയുകയുണ്ടായി. ആദ്യം മുസ്ലിങ്ങൾ ജയിച്ചു, പിന്നീട് ഒരു സ്ഥലം ഉപേക്ഷിച്ചതിന്റെ ഫലമായി നിഷേധികൾ രണ്ടാമതും ആക്രമിച്ചു. ആ സമയത്ത് കല്ലെറിയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നേരെയും കല്ലെറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ കഠിനമായ നിലയിൽ ചില കല്ലേറി ഏൽക്കുകയുണ്ടായി. അങ്ങയുടെ പടച്ചട്ടയുടെ രണ്ട് മൂന്ന് ആണികൾ, അത് ലോഹം കൊണ്ടുള്ള ആണികളായിരുന്നു, അത് പൊട്ടി അങ്ങയുടെ കവിളിൽ തറച്ചു കയറുകയുണ്ടായി. ഹദ്റത്ത് അബൂ ഉബൈദയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ നിന്ന് ആ ആണികൾ വലിച്ചൂരിയത്. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ആദ്യം ഒരു ആണി അവിടുന്ന് തന്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് വലിക്കുകയുണ്ടായി. അപ്പോൾ അത് പുറത്തേക്ക് വന്നു, എന്നാൽ ഇത്രമാത്രം ശക്തി ചെലുത്തേണ്ടതായി വന്നു. ആ ആണി പുറത്ത് എടുത്തപ്പോൾ അതിന്റെ തള്ളൽ കൊണ്ട് അബൂ ഉബൈദ താഴെ വീഴുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒരു പല്ല് പൊട്ടിപ്പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ ആണിയും അതുപോലെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു വലിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പല്ലും പൊട്ടിപ്പോവുകയും താഴെ വീഴുകയും ചെയ്തു. ഇത്രമാത്രം ഗഹനമായ രീതിയിൽ ആഴ്ന്നിറങ്ങിയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ ആ ആണികൾ. ഇതായിരുന്നു ആ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും സംഭവം. അത് ലോകം നിലനിൽക്കുവോളം അബൂ ഉബൈദയുടെ സ്മരണ നിലനിർത്തുന്നതായിരിക്കും. ആളുകൾ പറയുന്നു, ആ സമയത്തെ ആളുകൾ പറയാറുണ്ടായിരുന്നു, റിവായത്തിൽ വരുന്നു, മുന്നിലെ രണ്ട് പല്ലുകൾ പൊട്ടിയ വ്യക്തിയെ ഇത്രമാത്രം ഭംഗിയോടുകൂടി ഞങ്ങൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. എത്രത്തോളമാണോ ഹദ്റത്ത് അബൂ ഉബൈദ ഉണ്ടായിരുന്നത്. മുന്നിലുള്ള പല്ലുകൾ പൊട്ടുന്നത് കൊണ്ട് രൂപത്തിൽ അല്പം മാറ്റം വരും, എന്നാൽ പറയുന്നു അദ്ദേഹത്തിന്റെ പല്ലുകൾ പൊട്ടിയതിനു ശേഷവും അദ്ദേഹത്തിന്റെ ഭംഗിയിൽ വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിനയം, പരസ്പരമുള്ള സഹകരണം, യുക്തിയോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കൽ, ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഇപ്രകാരം വിവരിക്കപ്പെടുന്നു. ഒരു യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറു ബിനു ആസ് സൈന്യത്തിന്റെ തലവനായി അയക്കുകയുണ്ടായി. അവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ കൂടുതൽ അനറബികളായിരുന്നു ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ മുഹാജിറുകളും വലിയ സഹാബാക്കളും കുറവായിരുന്നു. അപ്പോൾ അംറു ബിനു ആസ് കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂ ഉബൈദയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അയക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദയെ പ്രകാരം ഉപദേശിച്ചു, രണ്ട് അമീർമാരും പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. എന്നാൽ അംറു ബിനു ആസ് ഈ ഒരു ചിന്ത കൊണ്ട് ഈ സൈന്യം ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിലാണ് പുതുതായി വന്ന സംഘം അബൂ ഉബൈദയുടെ പട്ടാളക്കാർക്ക് നേരിട്ടുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. ഹസ്രത്ത് അബൂ ഉബൈദയുടെ കീഴിൽ മഹാന്മാരായ സഹാബാക്കൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞിട്ടും അബൂ ഉബൈദയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീറാക്കിക്കൊണ്ട് സ്വതന്ത്രനായ അമീറാക്കിക്കൊണ്ട് സൈന്യത്തിന്റെ തലവനാക്കിക്കൊണ്ട് അയച്ചിരിക്കുകയാണ്. പറഞ്ഞിരുന്നു പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അമറുബിന് ആസും തന്റെ സൈന്യത്തിന്റെ തലവനാണ്, ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ തലവനാണ്. എന്നാൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. എന്നാൽ അമറുബിന് ആസ് പറയുകയുണ്ടായി, അമീർ ഞാനാണ്, കാരണം എന്നെയാണ് ആദ്യം അയച്ചത്. ആ അവസരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കത്തിൽ അകപ്പെടുന്നതിന് പകരം ഹസ്രത്ത് അബു ഉബൈദ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒരു സ്വതന്ത്രനായ അമീറാക്കിക്കൊണ്ടാണ് അയച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അതോടൊപ്പം പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഭാഗത്തു നിന്ന് താങ്കൾക്ക് സഹകരണം മാത്രമേ ലഭിക്കുകയുള്ളൂ. താങ്കൾ എന്റെ വാക്കുകൾ കേട്ടാലും ഇല്ലെങ്കിലും ശരി, ഞാൻ എല്ലാ കാര്യങ്ങളിലും താങ്കളെ അനുസരിക്കുന്നതായിരിക്കും. ഇതായിരുന്നു അവസരത്തിന്റെ സങ്കീർണത മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ തീരുമാനമെടുത്തുകൊണ്ട് മുസ്ലിങ്ങളുടെ ശക്തിയെ സുദൃഢമാക്കുന്നതിനു വേണ്ടി തന്റെ അധികാരത്തെ പോലും വിടുക എന്ന് പറയുന്നത്. ഈ പരസ്പര സഹകരണമാണ് ഇന്ന് മുസ്ലിങ്ങളുടെ ശക്തിയെ ഒരു മഹത്തായ ശക്തിയാക്കി തീർക്കുക. അതിന്റെ ആവശ്യമാണ് ഇന്ന് മുസ്ലിങ്ങൾക്കുള്ളത്. മുസ്ലിങ്ങൾ, മുസ്ലിം ലീഡർമാർ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവർക്ക് ബുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ ഭരണകൂടത്തെ നീതിപൂർവം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടും ശത്രുക്കളെ പോലും തന്റെ പ്രിയപ്പെട്ടവരാക്കി തീർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം ഹദ്റത്ത് അബു ഉബൈദയുടെ അസ്തിത്വത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റോമ ചക്രവർത്തി മുഴുവൻ രാജ്യത്തു നിന്നും സൈന്യത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരിൽ അയച്ചപ്പോൾ ആ സമയത്ത് മുസ്ലിം സൈന്യത്തിന്റെ തലവൻ അബു ഉബൈദ ആയിരുന്നു. മുസ്ലിങ്ങൾക്ക് ആദ്യം വിജയം ലഭിച്ചു, മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു. പിന്നീട് വലിയൊരു സൈന്യ റോമാ ചക്രവർത്തി അയക്കുകയുണ്ടായി. ക്രിസ്ത്യാനികളുടെ വലിയ പ്രദേശത്തിൽ, നഗരങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരുന്നു. ഹസ്രത്ത് അബു ഉബൈദ പരസ്പരം കൂടിയാലോചിച്ചതിന് ശേഷം ഈ ഒരു യുക്തിയാണ്, ഇക്കുമത്താണ് അവിടെ ഉപയോഗിച്ചത്. ഈ ഒരു അവസരത്തിൽ ഏതാനും ചില പ്രദേശങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം, മുസ്ലിങ്ങൾ വിജയിച്ചടക്കിയ പ്രദേശങ്ങൾ ഉപേക്ഷിക്കണം. എന്നാൽ വിജയത്തിന് ശേഷം അവിടുത്തെ ആ മുസ്ലിം നിവാസികളിൽ നിന്ന് ജിസിയയും ടാക്സും വാങ്ങിയിരുന്നു. അത് അവിടുന്ന് ഇത് പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാവർക്കും തിരിച്ചു നൽകുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല, നിങ്ങളോടുള്ള കടമകൾ ഞങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ജിസിയയും ടാക്സുമായി വാങ്ങിയ തുക ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ഹുമസിലെ ക്രിസ്ത്യാനികൾക്കും വിജയിച്ചടക്കിയ പ്രദേശത്തിലെ ആളുകൾക്ക് അത് ലക്ഷക്കണക്കിന് രൂപയുടെ തുകയായിരുന്നു തിരിച്ചു നൽകുകയുണ്ടായി. ഈ നീതിയും ഈ അമാനത്തും ആ മുസ്ലിങ്ങൾ ഇത്രമാത്രം സ്വാധീനം ചെലുത്തുകയുണ്ടായി. പ്രാദേശിക നിവാസികൾ മുസ്ലിങ്ങളെ യാത്ര അയക്കുമ്പോൾ കരയുകയായിരുന്നു, ഹൃദയം കൊണ്ട് ഇപ്രകാരം ദുആ ചെയ്യുകയായിരുന്നു, അള്ളാഹു നിങ്ങളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരട്ടെ. അവരായിരുന്നു ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹവാസത്തിൽ നിന്നുകൊണ്ട് നീതിയുടെയും ന്യായത്തിന്റെയും ആ നിലവാരം സ്ഥാപിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് മുമ്പുള്ളവർക്ക് ചിന്തിക്കാനും സാധ്യമല്ല, ഇന്നും അത് ചിന്തിക്കാൻ സാധ്യമല്ല. ഇന്ന് ലോകത്തിന്റെ സമാധാനത്തിന്റെ ജാമ്യം ഈ നീതിയും ന്യായവും ഈ അമാനത്തിനോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ വലിയ ഭരണകൂടങ്ങൾ ചെറിയ ഭരണകൂടങ്ങളെ നിർബന്ധിക്കുക, ഞങ്ങൾ പറയുന്നതനുസരിച്ച് നടന്നില്ല എങ്കിൽ നിങ്ങൾക്കെതിരിൽ ഞങ്ങൾ നടപടിയെടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതും അല്ല, അധികം മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുന്നു, പൊതുജനങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങുന്നു, പിന്നീട് അവരിൽ അത് ചിലവ് ചെയ്യുന്നതിന് പകരം തങ്ങളുടെ ഭണ്ഡാരം നിറക്കുകയാണ് ചെയ്യുന്നത്, തങ്ങളുടെ ഖജനാവ് നിറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളോടുള്ള സ്നേഹത്തിന്റെ മുദ്രാവാക്യം മുഴക്കുന്നു. മറ്റൊരു സഹാബി ഹദ്റത്ത് അബ്ബാസ് ആയിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവ്യനായിരുന്നു. ദാനധർമ്മത്തിലും കുടുംബ ബന്ധങ്ങൾ ഊട്ടിച്ചേർക്കുന്നതിലും അങ്ങേ അറ്റത്തെ നിലയിലായിരുന്നു. ഹസ്രത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, അബ്ബാസ് ഖുറൈശികളിൽ വളരെയധികം ദാനധർമ്മം ചെയ്യുന്ന ആളും കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ആളുമാണ്. ഇത് കേട്ട് ഹസ്രത്ത് അബ്ബാസ് 70 അടിമകളെ സ്വതന്ത്രരാക്കുകയുണ്ടായി. ഇതായിരുന്നു അവരുടെ ദാനധർമ്മത്തിന്റെ നിലവാരം. മറ്റൊന്ന് ഹദ്രത്ത് ജാഫറാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്റെ പുത്രനാണ്. ഹദ്രത്ത് അലിയുടെ സ്വസഹോദരനാണ്. അദ്ദേഹവും തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ച ആളാണ്. മക്കയിൽ അവസ്ഥകൾ മോശമായത് കാരണം ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. മക്കാർക്ക് ഇതറിയാൻ സാധിച്ചപ്പോൾ അവർ തങ്ങളുടെ രണ്ട് നേതാക്കന്മാരെ ഒരുപാട് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ഹബ്ഷയിലേക്ക് അയക്കുകയുണ്ടായി. അവിടുത്തെ നേതാക്കന്മാർക്കും സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുകയുണ്ടായി. ഈ ഒരു സന്ദേശത്തോടൊപ്പം ഞങ്ങളുടെ അറിവില്ലാത്ത ചില യുവാക്കൾ തങ്ങളുടെ മതം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മതവുമല്ല അവർ സ്വീകരിച്ചിരിക്കുന്നത്, ഒരു പുതിയ മതമാണ്. ഇത് മുഖേന അവർ, അതായത് നേതാക്കന്മാർ മുഖേന, വലിയ ആളുകൾ മുഖേന ഈ ഒരു ശുപാർശ ആഗ്രഹിച്ചു. അബ്ഷ രാജാവുമായി ഞങ്ങൾക്ക് മുലാഖാത്തിനുള്ള അവസരം നൽകുക. അങ്ങനെ അവർ രാജാവിന് വേണ്ടിയും ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടാണ് പോയിരുന്നത്. കൂടിക്കാഴ്ച നടന്നു. രാജാവിനോട് ഇവർ പറഞ്ഞു, ഏതായിരുന്നാലും നജ്ജാഷി, അദ്ദേഹമായിരുന്നു അബ്ഷയുടെ രാജാവ്, മുസ്ലിങ്ങളെ ഇവരുടെ വാക്കുകൾ, നിഷേധിയുടെ വാക്കുകൾ കേട്ടതിനു ശേഷം വിളിപ്പിച്ചു. മക്കയുടെ പ്രതിനിധിയുടെ വാക്കുകൾ കേട്ടതിനു ശേഷം തന്റെ ദർബാറിൽ അവരെ വിളിപ്പിച്ചു. മുസ്ലിങ്ങൾ വളരെയധികം പ്രയാസത്തിന്റെ അവസരത്തിലാണ് പോയത്. ഞങ്ങളുടെ ഏതു വിധത്തിലാണ് പെരുമാറുക എന്നറിയുകയില്ല. നജ്ജാഷി അവരോട് ചോദിച്ചു, എന്താണ് കാരണം നിങ്ങൾ നിങ്ങളുടെ മതം ഉപേക്ഷിച്ചത്? മുൻകടന്ന ഒരു ഉമ്മത്തിന്റെ ദീനല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, അത് ഞങ്ങളുടെ ദീനുമല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഹദ്രത്ത് ജാഫർ റളിയല്ലാഹു തആല അൻഹു ഈ അവസരത്തിൽ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങൾ അജ്ഞരായ ഒരു സമൂഹമായിരുന്നു, ബിംബങ്ങളെ ആരാധിക്കുമായിരുന്നു, മൃതശരീരം കഴിക്കുമായിരുന്നു, തിന്മ ചെയ്യുകയും ബന്ധുക്കളോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന ഞങ്ങളുടെ മാമൂലായിരുന്നു. ഞങ്ങളിൽ ശക്തരായവർ ബലഹീനരെ അടിച്ചമർത്തുമായിരുന്നു. ഈ അവസരത്തിൽ അള്ളാഹു ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനെ അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത, അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ കുടുംബമഹിമ എന്നിവയെക്കുറിച്ച് ഞങ്ങൾ നല്ലവണ്ണം അറിയാവുന്നവരായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ തൗഹീദിലേക്കും ഇബാദത്തിലേക്കും വിളിച്ചു. ഈ ഒരു അധ്യാപനം ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ അള്ളാഹുവിന്റെ കൂടെ മറ്റാരെയും പങ്കുചേർക്കരുത്, ബിംബങ്ങളെ ഞങ്ങൾ ആരാധിക്കരുത്. അദ്ദേഹം ഞങ്ങൾക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയും കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കലും അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറുന്നതിനെ കുറിച്ചും അനാവശ്യമായ കലഹങ്ങളിൽ നിന്ന് ഞങ്ങളെ തടയുകയും ചെയ്തു. നിർലജ്ജ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു. കളവ് പറയുന്നതിൽ നിന്നും യത്തീമിന്റെ ധനം അപഹരിക്കുന്നതിൽ നിന്നും പരിശുദ്ധരായ സ്ത്രീകളിൽ അപവാദം പറയുന്നതിൽ നിന്നും ഞങ്ങളെ വിലക്കുകയുണ്ടായി. ഞങ്ങൾക്ക് കൽപ്പന നൽകുകയുണ്ടായി, ഞങ്ങൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക. ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് കാരണം ഞങ്ങളുടെ സമൂഹം ഞങ്ങൾക്ക് എതിരിലായി, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഏൽപ്പിച്ചു, ബുദ്ധിമുട്ടുകൾ ഏൽപ്പിച്ചു. അത് പാരമ്യതയിലെത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യവും ഉപേക്ഷിച്ചുകൊണ്ട് താങ്കളുടെ അഭയത്തിൽ വന്നിരിക്കുകയാണ്. കാരണം താങ്കളുടെ നീതിയെയും ന്യായത്തെയും കുറിച്ച് പ്രസിദ്ധി കേട്ടിരുന്നു. ഓ രാജാവേ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ രാജ്യത്ത് ഞങ്ങളുടെ മേൽ ഒരക്രമവും അനീതിയും ഉണ്ടാവുകയില്ല എന്നാണ്. നജ്ജാഷി ഇത് കേട്ട് വളരെയധികം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ റസൂലിൽ ഇറങ്ങിയ കലാം, അതിൽ നിന്ന് കുറച്ച് എനിക്കും കേൾപ്പിച്ചു തരിക. അപ്പോൾ അദ്ദേഹം മറിയമിലെ ഏതാനും ചില ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയുണ്ടായി. അത്രമാത്രം മധുരമായ ശബ്ദത്തിലാണ് ഓതി കേൾപ്പിച്ചത്. നജ്ജാഷി കരയാൻ തുടങ്ങി, കണ്ണുകളിൽ കണ്ണുനീര് വന്നു. പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഇത് മൂസായുടെ കലാമും ഈ കലാമും ഒരേ ഉറവിടത്തിൽ നിന്നാണ്. മക്കയിലെ പ്രതിനിധികളോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഈ ആളുകളെ നിങ്ങളെ തിരിച്ചേൽപ്പിക്കുകയില്ല, അവർ ഇവിടെ തന്നെ താമസിക്കുന്നതായിരിക്കും. മക്കയിലെ നേതാക്കന്മാർ പരസ്പരം കൂടിയാലോചിച്ച് ഈ ഒരു തന്ത്രം പ്രയോഗിച്ചു. രാജാവിനോട് പറഞ്ഞു, ഇവർ ഈസയെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം അനുസരിച്ചല്ല വിശ്വസിക്കുന്നത്, അദ്ദേഹത്തിന്റെ സ്ഥാനം കുറക്കുകയാണ് ചെയ്യുന്നത്. രാജാവ് വീണ്ടും മുസ്ലിങ്ങളെ വിളിപ്പിച്ചു. അതിർത്ത് ഈസയെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അതിർത്ത് ജാഫർ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ നബിക്ക് ഈ കലാമാണ് ഇറങ്ങിയിരിക്കുന്നത്, ഈസ അള്ളാഹുവിന്റെ ദാസനും അവന്റെ റസൂലും ആണ്. അദ്ദേഹത്തെ അള്ളാഹു കന്യകയായ മറിയമ്മിന് നൽകിയതാണ്. നജ്ജാഷി താഴെ നിന്ന് ഒരു പുൽക്കൊടി എടുത്തുകൊണ്ട് പറഞ്ഞു, ഈസയുടെ സ്ഥാനം നിങ്ങൾ വിവരിച്ചതിനേക്കാൾ ഈ പുൽക്കൊടിയേക്കാൾ കൂടുതൽ പോലും ഇല്ല. എന്നിട്ട് മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങയുടെ ഹിക്മത്ത്, അങ്ങയുടെ ദീർഘദൃഷ്ടി, അറിവ്, അത് മുസ്ലിങ്ങൾക്ക് അവിടെ താമസിക്കുവാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയുണ്ടായി. മറ്റൊരു സഹാബി മസ്അബ് ബിൻ ഉമൈർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് വലിയ സമ്പന്നയായിരുന്നു, വളരെ ധനികരായ ആളുകളായിരുന്നു, വളരെ വലിയ സമ്പന്നതയിലാണ് വളർന്നത്. വളരെ മുതിർന്ന വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു യുവാവായിരുന്നു. സഅദ് ബിൻ അബി വഖാസ് പറയുന്നു, ഹസ്രത്ത് മസ്അബിനെ സമൃദ്ധിയുടെ കാലഘട്ടത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്, മുസ്ലിമായതിനു ശേഷവും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയ പ്രയാസങ്ങൾ സഹിച്ചു. സഅദ് പറയുകയാണ്, ഞാൻ കണ്ടു അതേ യുവാവ്, അദ്ദേഹം വലിയ സമ്പന്നതയിൽ വളർന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതായിരുന്നു, കാഠിന്യം കാരണം ശരീരത്തിൽ നിന്ന് തോൽ പാമ്പിന്റെ തൊലി ഉരിയുന്നത് പോലെ ഉരിഞ്ഞു പോകുമായിരുന്നു. ഒരു ദിവസം ഈ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മസ്അബിനെ കാണുകയുണ്ടായി. മജ്ലിസിൽ വന്നപ്പോൾ തുന്നിച്ചേർത്ത വസ്ത്രത്തിൽ തുന്നിച്ചേർത്ത ഭാഗവും തോലുകൊണ്ടുള്ളതായിരുന്നു. തുണി കൊണ്ട് തുന്നിച്ചേർക്കാൻ പോലും സാധിച്ചിരുന്നില്ല. തുണിയിൽ എവിടെ നിന്നോ കിട്ടിയ തോലുകൊണ്ട് തന്നെ തുന്നിച്ചേർത്ത് കെട്ടിയിരിക്കുകയായിരുന്നു. സഹാബാക്കൾ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് തലകുനിച്ചു. ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ പ്രൌഢിയും പ്രഭാവവും മുമ്പ് കണ്ടിരുന്നു, എന്നാൽ അവർക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. മജ്ലിസിൽ വന്ന് ഹസ്രത്ത് മസ്അബ് സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയംഗമമായ സ്നേഹത്തോടുകൂടി സലാമിന് മറുപടി പറഞ്ഞു, ഈ ധനികനായ വ്യക്തിയുടെ മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കണ്ട് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ കണ്ണുനീര് വന്നു. പിന്നീട് അദ്ദേഹത്തിന് ധൈര്യം നൽകുന്നതിനു വേണ്ടി റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ല, ഭൗതികരായ ആളുകൾക്ക് അവരുടെ ഭൗതികത ലഭിച്ചു. ഞാൻ മസ്അബിനെ ആ കാലഘട്ടത്തിലും കണ്ടിട്ടുണ്ട്. അന്ന് മക്ക നഗരത്തിൽ അദ്ദേഹത്തെക്കാൾ വലിയ ധനികൻ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മാതാപിതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള എല്ലാ നിഅമത്തുകളും ലഭ്യമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. അതിൽ അദ്ദേഹം അതെല്ലാം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ മുഖത്തിനൊരു പ്രകാശം നൽകി. ഹസ്രത്ത് മസ്അബിന് തബ്ലീഗ് ചെയ്യാനും നല്ല കഴിവായിരുന്നു. വളരെ സ്നേഹത്തോടുകൂടി തബ്ലീഗ് ചെയ്യുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, തബ്ലീഗ് ചെയ്യുന്നവരോട്, എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ കേട്ടുകൊള്ളുക, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ കേൾക്കേണ്ടതില്ല, എഴുന്നേറ്റ് പോയിക്കൊള്ളുക. അങ്ങനെ മദീനയിലെ അപരിചിതരായ ആളുകൾ വരെ സത്യസന്ദേശം അദ്ദേഹം എത്തിച്ചു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ തബ്ലീഗ് മുഖേന മുസ്ലിങ്ങളായി. ഹസ്രത്ത് സഅദ് ബിനു റബി മറ്റൊരു അൻസാരി സഹാബിയായിരുന്നു. മദീനയിൽ ഹിജ്റത്തിനു ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര ബന്ധം സ്ഥാപിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായി നിശ്ചയിച്ചു. സയദ് അദ്ദേഹത്തെ തന്നോടൊപ്പം തന്റെ വീട്ടിൽ കൊണ്ടുപോയി നല്ലപോലെ അതിഥി സൽക്കാരം നടത്തി. എന്നിട്ട് പറഞ്ഞു, ഈ സഹോദര ബന്ധം വളർത്തുന്നതിന് വേണ്ടി എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ പകുതി സമ്പത്ത് താങ്കൾക്ക് നൽകാം എന്നാണ്. എന്നു മാത്രമല്ല ഇത്രത്തോളം പറഞ്ഞു, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, താങ്കൾ ആഗ്രഹിക്കുന്ന ആൾക്ക് ഞാൻ തലാക്ക് നൽകാം, അവരെ താങ്കൾ വിവാഹം കഴിക്കുക. ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫും പറഞ്ഞു, അദ്ദേഹത്തിന്റെയും ഒരു വിശ്വാസിയുടെ പ്രൗഢിയായിരുന്നു, താങ്കളുടെ സ്വത്തും താങ്കളുടെ ധനവും താങ്കളുടെ ഭാര്യമാരും താങ്കൾക്ക് തന്നെ അനുഗ്രഹീതമായിരിക്കട്ടെ, അള്ളാഹു ഇതിൽ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനായ ആളാണ്, എന്റെ ചെലവ് നടത്താൻ സാധിക്കും, എനിക്ക് മാർക്കറ്റിലേക്കുള്ള വഴി കാണിച്ചു തന്നാലും. താങ്കളുടെ ഈ സ്നേഹത്തിന് വളരെയധികം നന്ദി. അങ്ങനെ അദ്ദേഹം കച്ചവടം നടത്തി. ഒരു സമയം വന്നു, അദ്ദേഹം വലിയ സമ്പന്നരായ കച്ചവടക്കാരിൽ ഉൾപ്പെടുന്ന ആളായി തീർന്നു. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സംഖ്യയുടെ വരുമാനം ഉണ്ടായിരുന്നു. ഹദ്റത്ത് സഅദ് ബിൻ റബിയും ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു, അതിൽ അദ്ദേഹം ഷഹീദായി. അദ്ദേഹത്തിന്റെ സംഭവം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. അബീ ബിൻ കഅബ് പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് ബിൻ റബി എവിടെയാണെന്ന് അന്വേഷിക്കുക. അദ്ദേഹത്തെ യുദ്ധത്തിൽ ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നതായി ഞാൻ കണ്ടിരുന്നു. ഇദ്ദേഹം പറയുന്നു, ഞാൻ സഅദിനെ വിളിച്ചുകൊണ്ട് നടന്നു. സഅദിന്റെ അടുത്തെത്തിയപ്പോൾ കണ്ടു അദ്ദേഹം പരിക്കുകൊണ്ട് അവശനാണ്, ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ താങ്കളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു, താങ്കളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നു. ഹദ്റത്ത് സഅദ് മറുപടിയായി പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്റെ സലാമും പറയുക. എന്നിട്ട് പറയുക, എനിക്ക് അമ്പുകൊണ്ടും ശൂലം കൊണ്ടും ശക്തമായ പരിക്കുകൾ പറ്റിയിരിക്കുന്നു, പ്രത്യക്ഷത്തിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് അസാധ്യമാണ്. എന്നിട്ട് പറയുക, യാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ മുമ്പ് കടന്നു കഴിഞ്ഞ നബിമാരുടെ കണ്ണുകൾക്ക് എത്രത്തോളം അവരുടെ സമൂഹം കാരണം കൺകുളിർമ ലഭിച്ചുവോ, അള്ളാഹു അതിനേക്കാൾ കൂടുതലായി താങ്കളുടെ കണ്ണുകൾക്ക് ഞങ്ങൾ മുഖേന കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ. എന്റെ സമൂഹത്തോട് സലാമിന് ശേഷം ഇപ്രകാരം പറയുക, ഏതുവരെ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ ഉള്ളിലുണ്ടോ അതുവരെ ഈ അമാനത്തിനെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ നിർബന്ധ കടമയാണ്. ഓർത്തുകൊള്ളുക, ഏതുവരെ ഒരാൾ പോലും നിങ്ങളിൽ ജീവനോടെ ഇരിക്കുന്നുവോ അതുവരെ, അഥവാ നിങ്ങൾ ഈ അമാനത്തിന്റെ സംരക്ഷണത്തിൽ എന്തെങ്കിലും കുറവ് കാണിച്ചാൽ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ഒരു ഒഴിവ് കഴിവും സ്വീകരിക്കപ്പെടുകയില്ല. ഈ സന്ദേശം നൽകിക്കൊണ്ട് അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹസ്രത്ത് ഉസൈദ് ബിൻ അസീർ അൻസാരി, അദ്ദേഹത്തിന് ഹസ്രത്ത് മസ്അബ് മുഖേന ഇസ്ലാം സ്വീകരിക്കാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആത്മീയ സ്ഥാനത്തെ കുറിച്ച് പ്രകാരം റിവായത്തിൽ കാണാം. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എനിക്ക് മൂന്ന് അവസ്ഥകൾ അത്തരത്തിലുണ്ട്, അതിൽ ഏതെങ്കിലും ഒരവസ്ഥ എന്നിൽ ഉണ്ടായാൽ ഞാൻ സ്വയം എന്നെ സ്വർഗത്തിൽ ഉൾപ്പെട്ടവനായി മനസ്സിലാക്കും. ഒന്നാമത്തെ അവസ്ഥ ഇതാണ്, ഞാൻ വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുന്നത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഖശിയത്തിന്റെ അവസ്ഥ, വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥ, അഥവാ അത് എല്ലായ്പ്പോഴും നിലനിന്നാൽ ഞാൻ തന്നെ സ്വയം സ്വർഗസ്ഥരിൽ ഉൾപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം ഇതാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നൽകുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധയോടുകൂടി ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കേൾക്കുന്നു. അപ്പോൾ എന്റെ അവസ്ഥ, അഥവാ അത് സ്ഥായിയായി നിലനിന്നാൽ ഞാൻ സ്വർഗസ്ഥരിൽ ഉൾപ്പെടും. മൂന്നാമത്തെ അവസ്ഥ പറയുന്നു, ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ജനാസയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ അവസ്ഥ ഇതായിരിക്കും, അഥവാ ഈ ജനാസ എന്റേതാണ്, എന്നോട് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഈ അവസ്ഥ സ്ഥിരമായി നിലനിന്നാൽ, ഭയത്തിന്റെ ഈ അവസ്ഥ, ഞാൻ എന്നെ സ്വയം സ്വർഗസ്ഥരിൽ ഉൾപ്പെട്ടവനായി മനസ്സിലാക്കും. ഏതായിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ പൂർണമായ ദൈവഭയത്തിന്റെ അടയാളമാണ്. ഈ അവസ്ഥകളാണ് മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ അവസരത്തിലും അള്ളാഹുവിനെ ഓർമ്മ വരുന്നു. ഈ കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ, അദ്ദേഹത്തിന്റെ അവസ്ഥ എല്ലായ്പ്പോഴും ഇതാകുമ്പോൾ ഞാൻ സ്വർഗസ്ഥലായി ഉൾപ്പെടുത്തും, വിവിധ രൂപത്തിൽ എല്ലാ അവസ്ഥയിലും അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ അത് തെളിയിക്കുന്നത് തന്നെ അദ്ദേഹം തീർച്ചയായും സ്വർഗസ്ഥരിൽ ഉൾപ്പെട്ട ആളായിരുന്നു എന്നാണ്, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്ന ആളായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇബാദത്തിനോടും നമസ്കാരത്തോടുമുള്ള വലിയ സ്നേഹമായിരുന്നു. തന്റെ മുഹല്ലയിലെ പള്ളിയുടെ ഇമാമായിരുന്നു. രോഗത്തിലും പള്ളിയിൽ നമസ്കരിക്കാനായി വരുമായിരുന്നു. ചില സമയത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പ്രയാസമായിരുന്നു, അപ്പോഴും പള്ളിയിൽ വന്നുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കുമായിരുന്നു. ജമാഅത്തായുള്ള നമസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കുന്നതിനായി ഇതായിരുന്നു അവരുടെ അവസ്ഥ. ഇവരാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. ഈ ഇബാദത്ത് ചെയ്തവരാണ് നമുക്ക് മാതൃക. അങ്ങയുടെ അഭിപ്രായവും വളരെയധികം ഉന്നതമായിരുന്നു. വളരെ ഉന്നതമായ നിലയിലുള്ള അഭിപ്രായങ്ങൾ നൽകുമായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് ഉസൈദിന്റെ അഭിപ്രായം വന്നതിനു ശേഷം പറയാറുണ്ടായിരുന്നു, ഇനി അഭിപ്രായ വ്യത്യാസം പറയുന്നത് ശരിയല്ല. അതുപോലെ ഹദ്റത്ത് അബൂബക്കറിന്റെയും ഹദ്റത്ത് ഉമറിന്റെയും ഖിലാഫത്ത് കാലഘട്ടം അദ്ദേഹം പ്രാപിച്ചു. ഹദ്റത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് അദ്ദേഹം വഫാത്തായത്. ഖിലാഫത്തിനോട് അസാധാരണമായ അനുസരണത്തിന്റെ കർമ്മപരമായ മാതൃക കാണിച്ചു. അദ്ദേഹം ഔസ് ഗോത്രത്തിന്റെ തലവനായിരുന്നു. തന്റെ ഗോത്രത്തോട് പറഞ്ഞു, മറ്റ് ഗോത്രങ്ങൾ മദീനയുമായി അഭിപ്രായ വ്യത്യാസം കാണിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ ഒരു അഭിപ്രായ വ്യത്യാസം കാണിക്കരുത്, നമ്മളെല്ലാവരും ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുമ്പായി എത്തിച്ചേരണം. മറ്റൊരു അൻസാരി സഹാബി അബീബിനു കഅബ് ആയിരുന്നു. അദ്ദേഹവും പണ്ഡിതനും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുമായിരുന്നു. വളരെ കൃത്യമായി അഞ്ചു നേര നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിക്കുമായിരുന്നു. നമസ്കാരത്തിന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം അദ്ദേഹം വിവരിക്കുന്നു. സുബ്ഹി നമസ്കാരത്തിന് ശേഷം കുറച്ചാളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരെന്തുകൊണ്ട് നമസ്കാരത്തിന് വന്നില്ല. അതിനുശേഷം അവിടുന്ന് പറഞ്ഞു, രണ്ട് നമസ്കാരം ഫജറും അതേപോലെ തന്നെ ഇഷായും ബലഹീനരായ ഈമാൻ ഉള്ളവർക്കും മുനാഫിക്കുകൾക്കും വളരെയധികം ഭാരമുള്ളതാണ്. അഥവാ അവർക്കിത് അറിയാൻ സാധിച്ചാൽ ഈ നമസ്കാരങ്ങൾക്ക് എത്രമാത്രം പ്രതിഫലമുണ്ട്. അവർ തീർച്ചയായും ഈ നമസ്കാരത്തിൽ പങ്കെടുക്കുമായിരുന്നു, അവർക്ക് അവരുടെ മുട്ടിൽ ഇഴഞ്ഞു വരേണ്ടി വന്നാൽ പോലും. രണ്ട് നമസ്കാരങ്ങൾ ഫജറിനെ കുറിച്ചും ഇഷയെക്കുറിച്ചും പ്രത്യേകമായി താക്കീത് ചെയ്യുകയുണ്ടായി. ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അദ്ദേഹത്തിന്റെ റിവായത്തുകളുണ്ട്. ഒരിക്കൽ ഒരാൾ അബീബിനെ കഅബിനോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ചാട്ടവാറി ലഭിക്കുകയുണ്ടായി. ഒട്ടകങ്ങളെ കുതിരകളെ നടത്തിപ്പിക്കുന്ന ചാട്ടവാർ, അത് എന്താണ് ചെയ്യേണ്ടത്? അതിർത്ത് അബി അതിന് മറുപടി പറയുകയുണ്ടായി, ഇതൊരു ചാട്ടവാർ മാത്രമാണ്, എനിക്കൊരിക്കൽ 100 ദിനാർ ലഭിച്ചിരുന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇത് ഒരു നഷ്ടപ്പെട്ട സാധനം എനിക്ക് ലഭിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വർഷം വരെ ഇത് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഈ നഷ്ടപ്പെട്ട സാധനം എനിക്ക് ലഭിച്ചിരിക്കുന്നു, ആരുടേതാണോ അത് അവർ വാങ്ങിച്ചു കൊള്ളട്ടെ. ഒരു വർഷത്തെ പരസ്യത്തിന് ശേഷം ആരും വരാതിരുന്നപ്പോൾ ആ ദിനാറുമായി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വർഷം കൂടുതൽ പരസ്യപ്പെടുത്തുക. അങ്ങനെ ഒരു വർഷം കൂടുതൽ പരസ്യപ്പെടുത്തിന് ശേഷം ആരും വന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും വന്നുകൊണ്ട് പറഞ്ഞു, ഒരു വർഷം കൂടി കഴിഞ്ഞുപോയി ആരും വന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വർഷം കൂടി പരസ്യപ്പെടുത്തുക. മൂന്നാമത്തെ വർഷവും പരസ്യപ്പെടുത്തിന് ശേഷം ആരും വരാതിരുന്നപ്പോൾ നാലാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇനി വേണമെങ്കിൽ ഈ ദിനാർ തന്റെ ഉപയോഗത്തിനായി എടുത്തുകൊള്ളുക. ഇതാണ് തഖ്വയുടെ നിലവാരം. ഒരിക്കൽ അദ്ദേഹം റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ദുആ ചെയ്യുമ്പോൾ എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് ഞാൻ കൂടുതലായി താങ്കൾക്ക് സ്വലാത്ത് ചൊല്ലണം എന്നാണ്. ദുആയുടെ നാലിൽ ഒരു ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ശരിയാകുമോ? സല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ സ്വലാത്ത് ചൊല്ലിക്കൊള്ളുക, ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൽ കൂടുതലും ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഹസ്രത്ത് അബി പറഞ്ഞു, പകുതി സമയം സലാത്ത് ചൊല്ലുകയാണെങ്കിൽ ശരിയാകുമോ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്ടമുള്ളത്ര സലാത്ത് ചൊല്ലിക്കൊള്ളുക, ഇതിലും കൂടുതൽ ചൊല്ലുകയാണ് എങ്കിൽ കൂടുതൽ നല്ലതാണ്. ഹസ്രത്ത് അബി ഇബ്നു കഅബ് പറഞ്ഞു, മൂന്ന് ഭാഗം സലാത്ത് ചെലവ് ചെയ്യുകയാണ് എങ്കിൽ ശരിയാകുമോ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഗ്രഹിക്കുന്നത് വരെ ചൊല്ലിക്കൊള്ളുക, അതിലും കൂടുതലായി ചൊല്ലാവുന്നതാണ്. അപ്പോൾ അബി തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ദുആയിൽ ഞാൻ സലാത്ത് മാത്രം ചൊല്ലണം എന്നാണ്. ഇത് കേട്ടപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ താങ്കളുടെ ദുആയുടെ അധികവും ഭാഗം സലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അല്ലാഹു താങ്കളുടെ എല്ലാ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളിലും മതിയായവനായി മാറും, നിന്റെ പാപങ്ങൾ പൊറുത്തു നൽകും, ഈ കാര്യം അള്ളാഹുവിന്റെ പക്കൽ നിന്റെ ഉന്നതമായ സ്ഥാനത്തിനുള്ള കാരണമായി മാറും. അങ്ങേക്ക് വിശുദ്ധ ഖുർആനോടും വളരെയധികം സ്നേഹമുണ്ടായിരുന്നു, അവിടുന്ന് വളരെയധികം തിലാവത്ത് ചെയ്യുമായിരുന്നു. അങ്ങയുടെ വിശ്വസ്തതയും സത്യസന്ധതയും പരിപൂർണതയിലെത്തിയിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങയെ സകാത്ത് വസൂൽ ചെയ്യുന്നതിനായി നിശ്ചയിച്ചു. മദീനക്ക് അടുത്തുള്ള ഗോത്രം ബനി അസ്രായിലും ബനി സഅദിലും അയച്ചു. പറയുന്നു, ഞാൻ അവിടെ ചെന്ന് സകാത്ത് വസൂൽ ചെയ്തു. തിരിച്ചുപോരുമ്പോൾ മദീനക്കടുത്ത് വെച്ച് ഒരു മുഖ്ലിസായ വ്യക്തിയെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ മുഴുവൻ ഒട്ടകത്തിനുമേലും ഒരു വയസ്സുള്ള ഒരു ഒട്ടകം സകാത്തായി നൽകണമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒട്ടകമുണ്ടായിരുന്നു, അതിന്റെ മേലുള്ള സക്കാത്ത് ഒരു വയസ്സുള്ള ഒട്ടകമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു വയസ്സുള്ള ഒട്ടകത്തെ സക്കാത്തായി നൽകുക. അദ്ദേഹം പറഞ്ഞു, ഒരു വയസ്സുള്ള ഒട്ടകത്തെ കൊണ്ട് താങ്കൾ എന്ത് ചെയ്യാനാണ്? അതിന്റെ മേൽ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല, ഭാരം കയറ്റാനും സാധിക്കുകയില്ല. ഞാൻ താങ്കൾക്ക് സക്കാത്തായിക്കൊണ്ട് നല്ല പ്രായമുള്ള യുവാവായ ഭംഗിയുള്ള ഒരൊട്ടകത്തെ നൽകാം, അത് എന്തെങ്കിലും ജോലിക്കും താങ്കൾക്ക് പ്രയോജനപ്പെടും. ഹസ്രത്ത് അബി ഇബ്നു കഅബ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ കേവലം ഒരു അമീൻ മാത്രമാണ്, ഞാൻ ഈ അമാനത്ത് സ്വരൂപിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, എനിക്കത് ചെയ്യാൻ സാധ്യമല്ല, വലിയ ഒട്ടകത്തെ വാങ്ങാൻ സാധ്യമല്ല. മറുഭാഗത്ത് ആ വ്യക്തിയും ഇഖ്ലാസുള്ള ആളായിരുന്നു, അദ്ദേഹവും പ്രായമുള്ള ഒട്ടകത്തെ വാങ്ങുന്നതിനായി നിർബന്ധിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്രത്ത് അബി പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വയം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി സംസാരിക്കുക, എന്നിട്ട് ഒട്ടകത്തെ സമർപ്പിക്കുക. അങ്ങനെ ആ സഹാബി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വന്നു, എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിവരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വലിയ ഒട്ടകത്തെ സ്വീകരിച്ചാലും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ത്യാഗത്തിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അഥവാ താങ്കൾ ഹൃദയത്തിന്റെ സന്തോഷം കൊണ്ട് ഈ ഒട്ടകത്തെ നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു താങ്കൾക്ക് ഇതിന് ഉന്നതമായ പ്രതിഫലം നൽകുന്നതായിരിക്കും. ഹസ്രത്ത് അബി വലിയ അറിവുള്ള ആളുമായിരുന്നു. വിശുദ്ധ ഖുർആനെ കുറിച്ചും അദ്ദേഹത്തിന് നല്ല അറിവായിരുന്നു. അദ്ദേഹത്തിന്റെ മജ്ലിസുകളിൽ വലിയ വൈജ്ഞാനിക ചർച്ചകൾ നടക്കുമായിരുന്നു. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ഒരു ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നു. ഈ സഹാബാക്കളുടെ ഉന്നത സ്ഥാനത്തിന്റെ അനുഗ്രഹം തന്നെയാണ് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാം അവരുടെ കാര്യങ്ങളിൽ നിന്ന് ഇന്നും പ്രയോജനം എടുത്തുകൊണ്ടിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? അത് കാരണം സഹാബാക്കൾ ഇത്രമാത്രം സത്യസന്ധത കാണിച്ചു. അവർ കേവലം ബിംബാരാധനയിൽ നിന്നും സൃഷ്ടിപൂജയിൽ നിന്നും മുഖം തിരിച്ചു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ നിന്ന് ഭൗതികതയോടുള്ള ആഗ്രഹം തന്നെ ഇല്ലാതായി. അവർ അള്ളാഹുവിനെ കാണാൻ തുടങ്ങി. അവർ അങ്ങേയറ്റം ആവേശത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇപ്രകാരം ലയിച്ചവരായി തീർന്നു. അഥവാ അവരിൽ എല്ലാവരും ഇബ്രാഹിം ആയിരുന്നു. അവർ പരിപൂർണ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ മഹത്വം പ്രകടമാക്കുന്നതിനു വേണ്ടി അത്തരം പ്രവൃത്തി ചെയ്യുകയുണ്ടായി. അതിന്റെ ഉദാഹരണം പിന്നീട് ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല. സന്തോഷത്തോടുകൂടി ദീനിന്റെ മാർഗത്തിൽ കഴുത്തറുക്കുന്നത് സ്വീകരിച്ചു. എന്നല്ല, ചില സഹാബാക്കൾ പെട്ടെന്ന് ഷഹീദായില്ല എങ്കിൽ അവർക്ക് ആലോചന ഉണ്ടായി, തങ്ങളുടെ സത്യസന്ധതയിൽ എന്തോ കുറവുണ്ട്. ഏതുപോലെ ഈ ആയത്തിൽ അതിന് സൂചനയുണ്ട്, മിൻഹുമ്മൻ ഖദാ നഹ്ബഹു വമിൻഹുമ്മൻ യൻതദിർ. അതായത് ചിലർ ഷഹീദായി കഴിഞ്ഞിരിക്കുന്നു, ചിലർ എപ്പോഴാണ് ഷഹീദ് ആവുക എന്നതിനെ കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് പറയുകയാണ്, നോക്കുക, ഇവർക്ക് മറ്റുള്ളവരെ പോലെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? മക്കളോടുള്ള സ്നേഹവും മറ്റ് ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഈ ആകർഷണം അവരെ പ്രകാരം ഉന്മത്തരാക്കിയിരുന്നു. ദീനിനെ എല്ലാ കാര്യത്തിലും മുൻഗണന നൽകിയിരുന്നു. വീണ്ടും അവിടുന്ന് പറയുന്നു, മക്കയിൽ ഇരുന്നു കൊണ്ട് ഖുറൈശികളിലെ വിശ്വാസികൾ മുഅ്മിനീങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചത്. ആ സഹായത്തിൽ മറ്റൊരു സമൂഹത്തിലെ ഒരാളും അവർക്ക് കൂടെ ഉണ്ടായിരുന്നില്ല, ഏതാനും ചിലരൊഴികെ. അത് കേവലം ഈ മാനിക ശക്തിയുടെയും ദിവ്യജ്ഞാന ശക്തിയുടെയും സഹായം മാത്രമായിരുന്നു. ഉറയിൽ നിന്നൊരു വാളും പുറത്തെടുത്തില്ല, കയ്യിൽ ഒരു ശൂലവും എടുത്തിരുന്നില്ല, മറിച്ച് ശാരീരിക ഏറ്റുമുട്ടലിന് അവർക്ക് ശക്തമായ വിലക്കാണ് ഉണ്ടായിരുന്നത്. ഇത് കേവലം ഈ മാനിക ശക്തിയുടെയും ദിവ്യജ്ഞാന ശക്തിയുടെയും തിളങ്ങുന്ന ആയുധമായിരുന്നു. ആ ആയുധങ്ങളുടെ മഹത്വം ക്ഷമ, സ്ഥിരചിത്തത, സ്നേഹം, ആത്മാർത്ഥത, കൂറ്, ദിവ്യജ്ഞാനം, ദീനിന്റെ ഉന്നതമായ യാഥാർത്ഥ്യം എന്നിവ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു. അത് അവർ ആളുകൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ചീത്തവിളികൾ കേൾക്കുമായിരുന്നു, ജീവന് ഭീഷണി നൽകിക്കൊണ്ട് ഭയപ്പെടുത്തുമായിരുന്നു, എല്ലാവിധത്തിലുള്ള നിന്ദ്യതയും കാണുമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു സ്നേഹലഹരിയിൽ ഉന്മത്തരായിരുന്നു. ഒരു പ്രശ്നത്തെയും ഭയപ്പെട്ടിരുന്നില്ല, ഒരു പരീക്ഷണത്തെയും കുറിച്ച് ദുഃഖിതരായിരുന്നില്ല. ഭൗതിക ജീവിതം നോക്കുകയാണെങ്കിൽ അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ പക്കൽ എന്താണ് ഉണ്ടായിരുന്നത്? അതിന്റെ പ്രതീക്ഷയിൽ അവർ തങ്ങളുടെ ജീവനും അഭിമാനവും അപകടത്തിൽ അകപ്പെടുത്താൻ തങ്ങളുടെ സമൂഹവുമായിട്ടുള്ള പുരാതനവും പ്രയോജനപ്രദവുമായ ബന്ധം വിച്ഛേദിക്കാൻ ആ സമയത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഞെരുക്കത്തിന്റെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ക്ലേശത്തിന്റെയും കാലഘട്ടമായിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷക്കായി യാതൊരു സൂചനയും ഭാവനയും അവരുടെ പക്കലുണ്ടായി, അടയാളവും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. എന്നാൽ അവർ ആ ദരിദ്രനായ ദർവേഷിനെ, എന്നാൽ അവിടുന്ന് യഥാർത്ഥത്തിൽ ഒരു മഹോന്നതനായ ചക്രവർത്തിയായിരുന്നു. അത്തരത്തിലുള്ള സങ്കീർണമായ കാലഘട്ടത്തിൽ കൂറോടുകൂടി, സ്നേഹം കൊണ്ടും അനുരക്തി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടുകൂടി കോന്തല പിടിച്ചു. ആ കാലഘട്ടത്തിൽ ഭാവിയെക്കുറിച്ചുള്ള സ്വീകാര്യതയുടെ കാര്യം നിൽക്കട്ടെ, സ്വയം ആ പരിഷ്കർത്താവിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ആത്മാർത്ഥതയുടെ ബന്ധം കേവലം ഈ മാനിക ശക്തിയുടെ ആവേശം കൊണ്ട് മാത്രമായിരുന്നു. അതിന്റെ ലഹരി കൊണ്ടവർ തങ്ങളുടെ ജീവൻ നൽകാൻ ആ വിധത്തിൽ എഴുന്നേറ്റ് നിന്നു. ഏതു വിധത്തിലാണോ അങ്ങേറ്റം ദാഹമുള്ള ഒരു വ്യക്തി മധുരപാനീയത്തിന്റെ അടുത്ത് നിൽക്കുന്നത്. സിറുൽ ഖിലാഫയിൽ അവിടുന്ന് പറയുന്നു, ആദ്യം അറബി വായിക്കാം, എന്നിട്ട് തർജ്ജമ പറയാം. അഅലമു റഹ്മക്കുമുല്ലാ അന്ന സഹാബത കുല്ലഹും കാനു കജവാഹിരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫഖ്ര നൗഇൽ ഇൻസാൻ ഫബഅദുഹും കാനു കൽ ഉയൂനി വബഅദുഹും കാനു കൽ ആദാൻ വബഅദുഹും കൽ ഐദി വബഅദുഹും കൽ അർജുലി മിൻ റസൂലി റഹ്മാൻ വകുല്ലമാ അമിലു മിൻ അമലിൻ വജഹദു മിൻ ജഹദിൻ വകാനത് കുല്ലഹ സാദിറത്തൻ വിഹാദിഹിൽ മുനാസിബാത്തി വകാനു യബ്ഗൂന ബിഹാ മർദാത്തി റബ്ബിൽ കാഇനാത്തി റബ്ബിൽ ആലമീൻ. അള്ളാഹു നിങ്ങളുടെ മേൽ കാരുണ്യം ചൊരിയട്ടെ. അറിഞ്ഞുകൊള്ളുക, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സഹാബാക്കളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവയവും അയൽക്കാരും പോലെയായിരുന്നു. അവർ മനുഷ്യ സമൂഹത്തിന് അഭിമാനമായിരുന്നു. കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരിൽ ചിലർ കണ്ണുകൾ പോലെയായിരുന്നു, ചിലർ ചെവികൾ പോലെയായിരുന്നു, ചിലർ അവരിൽ കൈകൾ പോലെയായിരുന്നു, ചിലർ കാലുകളെ പോലെയായിരുന്നു. ഈ സഹാബാക്കൾ ചെയ്ത എല്ലാ പ്രവൃത്തിയും അല്ലെങ്കിൽ ചെയ്ത എല്ലാ പരിശ്രമങ്ങളും അതെല്ലാം ആ അവയവങ്ങളെ പോലെ പ്രകടമായിക്കൊണ്ടിരുന്നു. അവരുടെ ഉദ്ദേശം കേവലം പ്രപഞ്ച സൃഷ്ടാവും റബ്ബുൽ ആലമീനുമായ അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരുന്നു. അള്ളാഹു ഈ തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ മാതൃകയിൽ ചരിച്ചുകൊണ്ട് നമ്മെ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സ്നേഹിക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ പ്രീതിക്ക് മാത്രമായിരിക്കട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. അത് ബഹുമാനപ്പെട്ട അരീഷ ഡിഫൻ ടോളർ സാഹിബ, ഫഹീം ഡിഫൻ ടോളർ സാഹിബ് ഹോളണ്ടിന്റേതാണ്. അവർ ഇപ്പോൾ ബെനിൽ ആയിരുന്നു. December 11 ബെനിനിൽ വെച്ച് തന്നെ പെട്ടെന്ന് ഹൃദയസ്തംഭനം കാരണം 62 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഒരു ബാങ്കിൽ ഉദ്യോഗം വഹിക്കുകയായിരുന്നു. 2002 ഇവരുടെ വിവാഹം ഹദ്രത്ത് ഖലീഫത്തുൽ മസീ റാബിന്റെ അംഗീകാരത്തോടുകൂടി ഫഹീം ഡിഫൻഡോളർ സാഹിബ് ഡച്ച് അഹമ്മദിയുമായി നടന്നു. ആ സമയത്ത് മർഹൂമ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ ജമാഅത്തിനെ കുറിച്ച് താല്പര്യമുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം അവര് റമദാൻ മാസത്തിൽ പരീക്ഷണം എന്ന നിലയിൽ നോമ്പും എടുത്തു. ഫഹീം സാഹിബ് ഇവരുടെ ഭർത്താവ് ഇദ്ദേഹം ഒരു ഡച്ച് അഹമ്മദിയാണ്. ഇദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് അവർ കരയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഞാൻ ഏതെങ്കിലും കഠിനമായ വാക്കുകൾ പറഞ്ഞു എന്ന്. എന്നാൽ പിന്നീട് മർഹൂമ പറഞ്ഞു അവർ സ്വയം തന്നെയും അഹമ്മദിയത്തിനെയും താരതമ്യം ചെയ്യുകയായിരുന്നു. പിന്നീട് ഇത് മനസ്സിലാക്കി, എന്നിലും അഹമ്മദിയത്തിലും വളരെയധികം വ്യത്യാസമുണ്ട്. എനിക്ക് ഒരിക്കലും തന്നെ അഹമ്മദി മുസ്ലിമായി തീരാൻ സാധിക്കുകയില്ല. ഈ നഷ്ടത്തിന്റെ ചിന്തയാണ് എന്നെ കരയിപ്പിച്ചത്. ഫഹീം സാഹിബിന് ഒപ്പം ഗാംബിയയിലെ പര്യടനത്തിനും ഇവർ പോയി. ഇവിടെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അവർ കണ്ടു. ആ പ്രവർത്തനങ്ങൾ കാരണം വലിയ സ്വാധീനം അവരിൽ ഉണ്ടായി. അവിടെ വെച്ച് ഫഹീം സാഹിബ് അവർക്ക് ബൈഅത്ത് ഫോം നൽകി. ബൈഅത്ത് ഫോം വായിച്ചു. ബൈഅത്തിന്റെ നിബന്ധനകൾ അവിടെ എഴുതിയിരുന്നു. ആദ്യം മർഹൂമ പറഞ്ഞു, എനിക്ക് ഒരിക്കലും തന്നെ ഇതിൽ ഒപ്പുവെക്കാൻ സാധിക്കുകയില്ല. എന്നാൽ വായിച്ചതിനു ശേഷം അവർ ഉടനെ തന്നെ 18 March 2006 ബൈഅത്ത് ഫോറം പൂരിപ്പിച്ചു. അങ്ങനെ അവർ ബൈഅത്തിന്റെ കത്തും എനിക്ക് എഴുതുകയുണ്ടായി. ഖിലാഫത്തിനോട് മർഹൂമക്ക് വലിയ സ്നേഹമായിരുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ തന്റെ ഭർത്താവിനെ സഹായിക്കുമായിരുന്നു. അദ്ദേഹം ഹോളണ്ട് ജമാഅത്തിന്റെ പ്രസ് സെക്രട്ടറിയുമായിരുന്നു. തർജ്ജമയിൽ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് വസീയത്തിന് ആഹ്വാനം ഉണ്ടായപ്പോൾ, വസീയത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ, എന്റെ ഖുത്ബ കേട്ടപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വസീയത്തും ചെയ്തു. 2009 മർഹൂമ തന്റെ ഭർത്താവ് ഫഹീം സാഹിബിനോടൊപ്പം വഖഫ് ചെയ്ത് ഹ്യൂമാനിറ്റി ഫസ്റ്റിന് കീഴിൽ നിർമ്മിക്കപ്പെടുന്ന യത്തീം ഖാനയുടെ നടത്തിപ്പിന് വേണ്ടി പശ്ചിമാഫ്രിക്കയിലെ രാജ്യമായ ബെനിനിൽ പോയി. പ്രത്യക്ഷത്തിൽ ഇത് ഒരു വികാരാവേശത്തോടുള്ള തീരുമാനമായിട്ടാണ് തോന്നിയിരുന്നത്. കാരണം മർഹൂമക്ക് ബാങ്കിൽ വളരെ നല്ല ജോലിയാണ് ഉണ്ടായിരുന്നത്. അത് ഉപേക്ഷിച്ചിട്ടാണ് പോയത്. മുറബി ഇൻചാർജ് ഹോളണ്ട് പറഞ്ഞു, ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ആഫ്രിക്കയിലെ അവസ്ഥ അത്ര സുഖകരമായിരിക്കില്ല. മാനസികമായി അവർ തയ്യാറാകുന്നതിന് വേണ്ടി മർഹൂമ പറഞ്ഞു, മുറബി സാഹിബ് എന്നോട് ഇതൊന്നും പറയേണ്ടതില്ല. ഞാൻ വളരെയധികം ചിന്തിച്ചാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവരുടെ ബന്ധുക്കളും ഇവരോട് പറഞ്ഞു, താങ്കൾ ആഫ്രിക്കയിൽ പോയിരിക്കുകയാണ്. അവർ വിചാരിച്ചത് അഹമ്മദിയ ജമാഅത്തും ഒരു കമ്പനി പോലെയാണ് എന്നാണ്. കമ്പനികൾ പാപ്പരാകാറുണ്ട്, പിന്നീട് ഒന്നും ബാക്കിയുണ്ടാകാറില്ല. നീ അവിടെ പോയി പിന്നീട് അവിടെയും ഇവിടെയും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. അവർ തങ്ങളുടെ ബന്ധുക്കൾക്ക് മറുപടി നൽകി. ക്രിസ്ത്യാനികൾക്ക് വളരെ ഉറച്ച ഈമാനായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. ജമാഅത്ത് ഒരു കമ്പനി പോലെയല്ല, അതൊരിക്കലും തന്നെ പാപ്പരാവുകയില്ല. അതൊരിക്കലും പാപ്പരാവുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഞാൻ വഫാത്താവുകയാണെങ്കിൽ, ഞാൻ ഈ കാര്യമാണ് ഇഷ്ടപ്പെടുന്നത്, ആ യതീം ഖാനിൽ തന്നെ എന്നെ കബറടക്കണം. മർഹൂമ യൂറോപ്യൻ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. വളരെ നല്ല ജോലിയും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ ആഫ്രിക്കയിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ വളരെ ഉന്നതമായ നിലയിൽ തന്റെ വഖഫ് പൂർത്തിയാക്കി. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തന്റെ കടമകൾ നിറവേറ്റി. കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്ന ആളായിരുന്നു. അഹമ്മദിയായതു മുതൽ കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുമായിരുന്നു. പിന്നീട് തഹജ് നമസ്കരിക്കുന്ന ആളായി തീർന്നു. ഒരിക്കലും നമസ്കാരം ഉപേക്ഷിക്കുമായിരുന്നില്ല. എന്നല്ല, മറ്റുള്ളവരെയും നമസ്കാരത്തിന് വേണ്ടി ഉപദേശിക്കുമായിരുന്നു. ഖുത്ബ വളരെ ശ്രദ്ധയോടുകൂടിയും സ്ഥിരമായും കേൾക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഏതെല്ലാം കാര്യങ്ങളാണോ ഉപദേശമായിട്ടുള്ളത്, അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ഇസ്ലാം അഹമ്മദിയത്തിനോടുള്ള സ്നേഹം ഈ കാര്യത്തിൽ നിന്ന് അനുമാനിക്കാവുന്നതാണ്. മറ്റു സഹോദരന്മാർ, മറ്റ് അഹമ്മദികൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പൂർണ്ണമായ നിലയിൽ പ്രവർത്തിക്കുന്നില്ല എന്നവർ കാണുമ്പോൾ വളരെയധികം അവർ ദുഃഖിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ അഹമ്മദികളായിട്ടും ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാത്തത്? വിശുദ്ധ ഖുർആൻ വളരെ സ്ഥിരമായി തിലാവത്ത് ചെയ്യുമായിരുന്നു. തർജ്ജമയോടും തഫ്സീറോടും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. യതീം ഖാനയുടെ ഇൻചാർജ് ആയിരുന്നു അവരെ ഇവർ തങ്ങളുടെ കുട്ടികളായി മനസ്സിലാക്കി. ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ അഹമ്മദ് ഹയാസ് സാഹിബ് പറയുന്നു, ഞാൻ അവിടെ ജമാഅത്ത് നടത്തുന്ന യതീം ഖാനയായ ദാറുൽ ഇക്രാമിന്റെ ഹ്യൂമാനിറ്റി ഫസ്റ്റാണ് അത് നടത്തുന്നത്. അത് കാണാനുള്ള അവസരം ലഭിച്ചു, അതിനായി അവിടെ പോയി. അപ്പോൾ ദാറുൽ ഇക്രാമിൽ 2 മാസം മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു, സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മാസം പ്രായമുള്ള എത്തീം കുട്ടിയെ എപ്പോഴും ഞാൻ ഇവരുടെ മടിത്തട്ടിലാണ് കണ്ടത്. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ആരോഗ്യം മോശമായാൽ ഉടനെ തന്നെ വളരെ വ്യാകുലതയോടുകൂടി അവർക്ക് പ്രത്യേകമായ ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി സംവിധാനം ഒരുക്കുമായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ റിപ്പോർട്ടിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ വിവിധ രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ വ്യാകുലതയോടുകൂടി ശ്രമിക്കുമായിരുന്നു. പറയുന്നു, ഞാൻ അവരോട് ഈ വ്യക്തിപരമായ ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക. അവരുടെ മറുപടി ഇതായിരുന്നു, ഞങ്ങൾ വഖഫാണ്, ഞങ്ങൾ വഖഫ് ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവിന് വളരെയധികം നന്ദി, അവൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി. എത്തീം കുട്ടികളുടെ സേവനത്തിനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ഞങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. എന്നാൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും കാര്യം മുന്നിൽ വന്നാൽ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉടനെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുമായിരുന്നു. അതുപോലെ തന്നെ അസ്ഹർ സുബൈർ സാഹിബ്, അദ്ദേഹം ജർമ്മനിയിലെ ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ ചെയർമാനാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ഭർത്താവ് ഫഹീം സാഹിബ് പറഞ്ഞു, തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന് അവർക്ക് ലോട്ടറിയിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. യൂറോപ്പിൽ ലോട്ടറിയുടെ വലിയ രീതി നിലവിലുണ്ട്. അവരോട് ഇസ്ലാമിൽ ഇത് വിലക്കപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അത് ഉപേക്ഷിച്ചു. ലോട്ടറിക്ക് നൽകിയിരുന്ന തുക ആഴ്ചതോറും പള്ളിയുടെ ചന്തയിൽ നൽകാൻ തുടങ്ങി. വീണ്ടും പറയുന്നു, പര്യടനത്തിനിടക്ക് എന്റെ പര്യടനം കാണുമ്പോൾ കേൾക്കുമ്പോൾ റിപ്പോർട്ട് നൽകുമായിരുന്നു. എന്റെ പര്യടനത്തെക്കുറിച്ച് ഡോക്ടർ സാഹിബ് ജർമ്മനി പര്യടനത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകാറുണ്ട്. അസ്ഹർ സുബൈർ സാഹിബ് പറയുന്നു, അപ്പോൾ വളരെയധികം വികാരപരവശയായിത്തീരും. കാര്യങ്ങൾ കേൾക്കുമ്പോൾ, സംഭവങ്ങൾ കേട്ട് വളരെയധികം അതിഥി സൽക്കാരപ്രിയായിരുന്നു. അവിടുത്തെ ആളുകളോട് വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് പെരുമാറിയിരുന്നത്. ഈ സ്നേഹം കാരണം അവർ താമസിക്കുന്ന മുഹല്ലയിലെ എല്ലാവരും അവരെ സ്നേഹത്തോടുകൂടി മാമ എന്നാണ് വിളിച്ചിരുന്നത്. തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അവരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. ബെനിലിലെ അമീർ സാഹിബ് എഴുതുന്നു, ഇവർക്ക് തന്റെ ചന്തയെക്കുറിച്ച് എപ്പോഴും വ്യാകുലതയായിരുന്നു. അവർ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചന്ത നൽകുമായിരുന്നു. പോർട്ടിനോ റീജണിലെ മുബല്ലിഗിനോട് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു, താങ്കൾ സമയത്ത് വന്ന് ഞങ്ങളുടെ ചന്ത സ്വീകരിച്ചാലും എപ്പോഴും തന്റെ വസീയത്തിന്റെ ചന്ത ആദ്യം തന്നെ നൽകുമായിരുന്നു. പിന്നീട് ഞാൻ ബൈത്തുൽ ഫുത്തൂഹിന്റെ പുനർനിർമ്മാണത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്തപ്പോൾ അതിലും അവർ സന്തോഷത്തോടുകൂടി ഭാഗവാക്കായി ചന്തയെക്കുറിച്ചുള്ള അറിവും നേടിക്കൊണ്ടിരുന്നു. പറയുന്നു, അഹമ്മദിയ ദാറുൽ ഇക്രാം യത്തീംഖാന വളരെ താല്പര്യത്തോടും സ്നേഹത്തോടും ഇഖ്ലാസോടും കൂടി ജോലി ചെയ്യുമായിരുന്നു. അവിടെ ചെറിയ പാൽ കുടിക്കുന്ന കുട്ടികളെ എടുത്തു നടക്കുമായിരുന്നു. അവരെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഞാൻ വിവരിക്കുന്നു, അവർ പറയുന്നു, അവരുടെ വഫാത്തോടുകൂടി ദാറുൽ ഇക്രാമിലെ കുട്ടികൾ ഇപ്പോൾ എത്തീമായി. അള്ളാഹു ഇവരുടെ സ്ഥാനമുയർത്തട്ടെ, ഇവരോട് കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ. ഇത്തരത്തിലുള്ള ഹൂറുള്ള വഖഫിന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്ന ആളുകളെ അള്ളാഹു ജമാഅത്തിന് നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനൗമിനു ബിഹി വനതവക്കലു അലൈഹി വനഊസു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.